2024 നവംബർ 3 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ഡോക്ടർ പി പൽപ്പുവിന്റെ 161 ജന്മദിനം പിന്നിടുമ്പോൾ ചരിത്രം എഴുതിയ പടത്തലവൻ നെടുങ്കുന്നം ഗോപാലകൃഷ്ണൻ എഴുതുന്നു. ആധുനിക കേരളത്തിന്റെ മുഖം ആദർശ സുരബലവും സംസ്കാര സമ്പന്നവുമാക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും അനുഷ്ഠിച്ച നിസ്തൂല സേവനങ്ങൾ വേണ്ട രീതിയിൽ എഴുതപ്പെട്ടിട്ടില്ല. ആധുനിക കേരളത്തിൽ മുഖ്യശില്പികളിൽ ഒരാളായി അറിയപ്പെടേണ്ട മഹാപുരുഷനാണ് ഡോക്ടർ പൽപ്പു. അറിഞ്ഞോ അറിയാതെയോ അർഹിക്കുന്ന അംഗീകാരം അദ്ദേഹത്തിന് നൽകുന്നതിൽ ഒട്ടുമിക്ക ചരിത്രകാരന്മാരും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. ഡോക്ടർ പൽപ്പു ജീവരക്തം നൽകി വളർത്തിയെടുത്ത പ്രസ്ഥാനത്തിന്റെ അമരക്കാരും പിന്മുറക്കാരും അദ്ദേഹത്തെ അവഗണിക്കുന്ന കാര്യത്തിൽ മുന്നിലായിരുന്നു. അസാധാരണമായ തന്റെ ഇടവും അനിതരമായ സാഹസികതയും അനുകരിക്കാനാവാത്ത ദീനാനുകമ്പയും ജീവിതത്തിലുടനീളം പുലർത്തിയ ആ മഹാനുഭാവന്റെ ജീവിതം കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ കൂടിയാണ്. തിരുവനന്തപുരത്ത് പേട്ടയിൽ തച്ചക്കുടി പപ്പുവിന്റെയും മാതപ്പെരുമാളിന്റെയും 7 മക്കളിൽ 3-ാമനായി പൽപ്പു ജനിച്ചു. ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളിലും മക്കളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിൽ തച്ചക്കുടി പപ്പു അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. മൂത്ത മകൻ വേലായുധൻ BA പാസായി. തിരുവിതാംകൂറിൽ ആകെ 7 BAക്കാർ മാത്രമുണ്ടായിരുന്ന കാലം. പഠനത്തിൽ സമർത്ഥനായിരുന്ന പൽപ്പുവിനെ ഫെർണാണ്ടസ് എന്ന അധ്യാപകൻ മകനെപ്പോലെ സ്നേഹിച്ചു. സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം നൽകി, ഫീസളവും അനുവദിച്ചു. ഹൈസ്കൂൾ പഠനത്തിന് വേണ്ടുന്ന പണം പൽപ്പ് കണ്ടെത്തിയത് വീടുകളിൽ ചെന്ന് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താണ്. 1884 മെഡിക്കൽ പ്രവേശനത്തിനുള്ള എഴുത്തു പരീക്ഷയിൽ 2 റാങ്കോടെ പാസ്സായെങ്കിലും ജാതിയുടെ പേരിൽ അയിത്തം കൽപ്പിച്ച് പൽപ്പുവിന് പ്രവേശനം നൽകിയില്ല. ഹതാശനായി വീട്ടിലിരിക്കെ ഡോക്ടറാവണം എന്ന പ്രതികാര ബുദ്ധിയോടെ ആ യുവാവ് മദ്രാസിന് വണ്ടി കയറി. BA പാസ്സായിട്ടും തിരുവിതാംകൂറിൽ ജാതിയുടെ പേരിൽ ഉദ്യോഗം ലഭിക്കാതിരുന്ന ജ്യേഷ്ഠ സഹോദരൻ വേലായുധൻ അന്ന് മദ്രാസിൽ ബ്രിട്ടീഷ് സർവീസിൽ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ കൂടി സഹായത്താൽ മദ്രാസ് മെഡിക്കൽ കോളേജിൽ MLS പ്രവേശനം കിട്ടി. മദ്രാസിന് യാത്ര തിരിക്കുമ്പോൾ പ്രിയപ്പെട്ട അമ്മ കഴുത്തിൽ കിടക്കുന്ന താലിമാല ഊരി നിറകണ്ണുകളോടെ മകനെ ഏൽപ്പിച്ചിരുന്നു. അത് വിട്ടിട്ട് ഫീസിന് പണം തികഞ്ഞില്ല. പലരുടെയും സ്നേഹപൂർവമായ ധനസഹായം ഭക്ഷണസാധനങ്ങൾക്ക് പോലും എടുക്കാതെയായിരുന്നു ഫീസിനുള്ള തുക ഓരോ മാസവും കണ്ടെത്തിയത്. നാട്ടിലേക്കും തിരിച്ചും LMS പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ ഡോക്ടർ പൽപ്പു സർക്കാർ ജോലിക്കായി തിരുവനന്തപുരത്തെ ഭരണാധികാരികളുടെ പടിവാതുക്കൽ പലവട്ടം കയറി. പൊന്നുതമ്പുരാനും ദിവാനും നിവേദനങ്ങൾ പലതവണ കൊടുത്തിട്ടും ഫലമില്ലാതായപ്പോൾ മദ്രാസിലേക്ക് തിരികെ പോയി. അവിടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വാക്സിൻ ഡിപ്പോ സൂപ്രണ്ടായി ഉദ്യോഗം ലഭിച്ചു. ഡിസംബറിലെ മഞ്ഞിൽ തണുത്തു വിറച്ച് അഗതികളായ മനുഷ്യർ കടത്തിണകളിൽ കിടന്നുറങ്ങുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശമ്പളം കിട്ടിയപ്പോൾ ചെലവുകൾക്കാവശ്യമായ പണമെടുത്തിട്ട് ബാക്കി തുകയ്ക്ക് കമ്പിളിപ്പൊതുപ്പുകൾ വാങ്ങി രാത്രികളിൽ തെരുവുകളിലൂടെ നടന്ന് ആ പാവങ്ങളെ പൊതുപ്പിച്ചു. വാക്സിൻ ഡിപ്പോ മദ്രാസിൽ നിന്ന് മൈസൂരിലേക്ക് മാറ്റിയപ്പോൾ പൽപ്പുവിന് അങ്ങോട്ട് പോകേണ്ടി വന്നു. പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ എന്ന ഖ്യാതി നേടിയ ഡോക്ടർ പൽപ്പു ദിവാൻ ശേഷാദ്രി അയ്യരുടെ ഉറ്റ സുഹൃത്തായി. ആ വഴിക്കാണ് ഇന്ത്യയുടെ ആത്മാവ് കണ്ടറിഞ്ഞ സ്വാമി വിവേകാനന്ദനുമായി ആത്മബന്ധം സ്ഥാപിക്കുന്നത്. തിരുവിതാംകൂറിലെ അയിത്തജാതിക്കാരുടെ നരകജീവിതം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് തന്റെ കയ്യിൽ നിന്ന് യാത്രാ ചെലവിന് നൽകി സുഹൃത്തായ ബാരിസ്റ്റർ GP പിള്ളയെ ഇംഗ്ലണ്ടിലേക്ക് അയച്ചപ്പോൾ അവിടെ വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന സിസ്റ്റർ നിവേദിതയ്ക്കുള്ള കത്ത് സ്വാമി വിവേകാനന്ദനിൽ നിന്ന് GP പിള്ളയെ ഏൽപ്പിച്ചതും തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയ ഏടുകളാണ്. നിവേദനങ്ങൾ പോരാട്ടങ്ങൾ. ബ്രിട്ടീഷ് പാർലമെന്റിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൽ ജാതിയുടെ പേരിൽ ചില വിഭാഗം ജനങ്ങളെ സ്കൂളിൽ നിന്നും ഉദ്യോഗങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ടോ എന്ന ചോദ്യം വന്നതോടെ തിരുവിതാംകൂറിലെ ഭരണ ദുരന്തന്മാർ കണ്ണു തുറക്കാൻ നിർബന്ധിതരായി. ഡോക്ടർ പൽപ്പുവിന്റെ കൂടി സഹകരണത്തോടെ മഹാരാജാവിന് നൽകിയ മലയാളി മെമ്മോറിയലിന് ഫലമൊന്നുമില്ലാതിരുന്നപ്പോൾ കുറെക്കൂടി വിശദമായ മറ്റൊരു നിവേദനം ഈഴവ മെമ്മോറിയൽ 1896 അദ്ദേഹം തന്നെ എഴുതിയുണ്ടാക്കി 13,000-ലധികം ഈഴവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് മഹാരാജാവിന് സമർപ്പിച്ചു. അതിനും പ്രയോജനമുണ്ടായില്ലെന്ന് മാത്രമല്ല ആലോചിച്ചു നോക്കിയാൽ ഹർജിക്കാർക്ക് വാസ്തവമായ അസൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല എന്ന ആക്ഷേപാർഹമായ മറുപടിയും കിട്ടി. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നപ്പോൾ പൽപ്പു മദ്രാസ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു. പഠനം പൂർത്തിയാക്കി നാട്ടിലെത്തിയ പൽപ്പു ശ്രീനാരായണ ഗുരുവിനെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതോടെ ഗുരുവിന്റെ അനുഗ്രഹാശിഷ്യുകളോടെ അരുവിപ്പുറത്തെ വാവൂട്ടി യോഗം ചരിത്രത്തിലെ SNDP യോഗമായി മാറി. ശ്രീനാരായണ ഗുരു യോഗത്തിന്റെ പ്രസിഡന്റും ഡോക്ടർ പൽപ്പു വൈസ് പ്രസിഡന്റും കുമാരനാശാൻ ജനറൽ സെക്രട്ടറിയുമായി. പ്ലേഗിനോടും പൊരുതി. മൈസൂരിൽ വാക്സിൻ ഡിപ്പോ സൂപ്രണ്ടായി പ്രവർത്തിക്കുന്ന കാലത്ത് പ്ലേഗ് അവിടെ പടർന്നു പിടിച്ചപ്പോൾ ഡോക്ടർ പൽപ്പുവിനെ പ്ലേഗ് ക്യാമ്പുകളുടെ സൂപ്രണ്ടായി നിയമിച്ചു. പല ഡോക്ടർമാരും ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്ന ഈ ജോലി തന്റെ ജീവൻ പോലും വകവയ്ക്കാതെ ഡോക്ടർ പൽപ്പു ഏറ്റെടുത്തു. മൈസൂർ രാജാവിന്റെ ഉൾപ്പെടെ പ്രശംസ നേടിയ പൽപ്പുവിനെ മൈസൂർ സർക്കാർ തന്നെ സർക്കാർ ചെലവിൽ ഉപരിപഠനത്തിന് ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. DPH FRPH ബിരുദങ്ങൾ നേടിയ പൽപ്പു തിരികെ മൈസൂർ സർവീസിനെത്തി. അതിനിടെ 2 വർഷക്കാലം ബറോഡ രാജാവിന്റെ ക്ഷണപ്രകാരം ബറോഡ ഗവൺമെന്റിന്റെ സാനിറ്ററി അഡ്വൈസറായി. 2 വർഷം കഴിഞ്ഞ് മൈസൂരിൽ ജയിൽ സൂപ്രണ്ടായി തിരികെ എത്തിയ ഡോക്ടർ 1920 വിരമിച്ചു. ഐശ്വര്യപൂർണമായ കുടുംബജീവിതമായിരുന്നു ഡോക്ടറുടേത്. തിരുവനന്തപുരം മണക്കാട് പെരുന്നെല്ലി കൃഷ്ണവൈദ്യരുടെ സഹോദരി പി കെ ഭഗവതിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. 3 ആൺമക്കളും 2 പെൺമക്കളും. മൂത്ത മകൻ ഗംഗാധരൻ പത്രപ്രവർത്തകനായിരുന്നു. രണ്ടാമത്തെ മകനാണ് ധിക്കാരിയായ ദാർശനികൻ എന്ന് വിശേഷിക്കപ്പെടുന്ന പി നടരാജൻ. മൂന്നാമത്തെ മകൻ ഹരിഹരൻ ടാഗോറിന്റെ വിശ്വഭാരതിയിൽ പഠിച്ച് ലോകമറിയുന്ന ചിത്രകാരനായി. ആനന്ദലക്ഷ്മിയും ദാക്ഷായണിയും പെൺമക്കൾ. ആദ്യകാലങ്ങളിൽ ആഹ്ലാദഭരിതമായിരുന്നു കുടുംബജീവിതമെങ്കിലും ഭാര്യയുടെ അസുഖവും മകൻ നടരാജനുമായുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. തന്റെ ആയുസ്സും വപുസും നൽകി വളർത്തിയ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ, അതിന്റെ നേതാക്കന്മാരിൽ നിന്നുണ്ടായ അവഗണന, ഒറ്റപ്പെടൽ, ഇതെല്ലാം അന്ത്യനാളുകളിൽ അദ്ദേഹത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അസാധാരണ കർമ്മകുശലത കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഡോക്ടർ പൽപു 88 വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. ഡോക്ടർ പൽപുവിന്റെ പേര് നൽകണം. ഡോക്ടർ പൽപു നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അർഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു സ്മാരകം തലസ്ഥാന നഗരിയിൽ ഉണ്ടാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പേരിൽ സ്മാരകങ്ങളുണ്ടായിരുന്ന നേതാക്കന്മാർക്ക് പൽപുവിനെ ഓർക്കാൻ എവിടെ സമയം. തോന്നക്കലിൽ അടുത്ത കാലത്ത് ആരംഭിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആ രംഗത്തെ കുലപതിയായിരുന്ന ഡോക്ടർ പൽപുവിന്റെ പേര് നൽകുന്നത് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് ഏറെ ഉപകരിക്കും. ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും ആത്മാർത്ഥത കാണിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അനുഭവങ്ങളുടെ തീച്ചുളയിൽ വെന്ത് ആർദ്രമായ മനസ്സ്, ആത്മാഭിമാനത്തിനേറ്റ മുറിവുകൾ ഉണ്ടാക്കിയ നീറ്റൽ, മനുഷ്യവിമോചനത്തിന്റെ ജാലപടർത്തിയ സമരാഗ്നി, ഇതെല്ലാമാണ് തച്ചക്കുടി പപ്പുവിന്റെ മകനെ പാവങ്ങളുടെ പടത്തലവനാക്കിയത്. ലേഖകന്റെ ഫോൺ നമ്പർ 9447037778.